ദൈവത്തിന് മഹത്വം. എബ്രഹാം ബൈബിൾ സ്കൂൾ ശ്രോതാക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ വന്ദനം. യാക്കോബിൻ്റെ ലേഖനം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്നാം അധ്യായത്തിലെ വിഷയങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. നാലാം അധ്യായത്തിലേക്ക് ഇപ്പോൾ നാം പ്രവേശിക്കുകയാണ്. ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. നാലാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കാകൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങൾ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വളരെ അതിപ്രധാനമായ മറ്റൊരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പൗലോ യാക്കോബ് തിരിക്കുന്നതായി ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ദൈവജനത്തിൻ്റെ പ്രാർത്ഥന എന്ന വിഷയമാണ് ഇവിടുത്തെ പ്രധാന ചിന്താവിഷയം. നമുക്കറിയാം, ഇന്നും അന്നും ഒരുപോലെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രകൃതി ദൈവജനത്തിനുണ്ടായിരുന്നു. പ്രാർത്ഥന നമ്മുടെ ഒരു പ്രധാന വിഷയമാണ്. പ്രാർത്ഥനയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനായിട്ട് കഴിയും. പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും മറുപടി വേണ്ട പോലെ കിട്ടാത്തതിൽ നിരാശപ്പെടുന്ന ഒരു കൂട്ടം ആളുകളെ അദ്ദേഹം മുമ്പിൽ കാണുകയാണ്. അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷേ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അദ്ദേഹം മറുപടി കിട്ടുന്നില്ല എന്ന് ദൈവത്തോട് പിറുപിറുത്ത്, ദൈവത്തിൻ്റെ കുറ്റം കൊണ്ടാണ് അവർക്ക് മറുപടി കിട്ടാത്തത് എന്നുള്ള കാരണത്താൽ, എന്നുള്ള ചിന്തയാൽ ഭാരപ്പെടുന്ന ഒരു ഗ്രൂപ്പ്. അവരോട് പൗലോ യാക്കോബ് ഇവിടെ സംസാരിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗ ഇച്ഛകളിൽ നിന്നല്ലയോ ഈ ശണ്ഠയും കലഹമൊക്കെ ഉണ്ടാകുന്നത്? അപ്പോൾ ആദിമ സഭയിലെ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ശണ്ഠയും കലഹവും എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള തർക്കങ്ങളാകാം. ഇന്നത്തെ പോലെയുള്ള ഒരു പക്ഷേ ഇന്നത്തെ പല സഭകളും കാണുന്ന പോലുള്ള കലഹം എന്നുള്ള ഒരു വഴക്കൻ അർത്ഥത്തിലായിരിക്കത്തില്ല. വിഷയങ്ങളെക്കുറിച്ചുള്ള സംശയം, അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെയുള്ള പല അഭിപ്രായങ്ങൾ. കാരണം ഒരു ആധികാരികമായ അഭിപ്രായം പറയാവുന്ന ഉത്തരവാദിത്തപ്പെട്ട റെസ്പോൺസിബിൾ പേഴ്സൺസ് ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോസ്തലന്മാർ അവിടെ ഇല്ല, യേശുവിൽ നിന്ന് നേരിട്ട് പ്രാപിച്ച ആരും അവിടെ ഇല്ല. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്ന ആളുകൾ അവിടെ എഴുന്നേറ്റെന്ന് വരാം. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമുണ്ടായി. അവരുടെ വിഷയം ഇതാണ്, നമ്മളൊരുപാടൊക്കെ ചെയ്തു എന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് വേണ്ടിയൊക്കെ ചെയ്തു, ഈ ചെതിരി പാർക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടും നമ്മൾ സുവിശേഷം പറഞ്ഞു, സഭകൾ സ്ഥാപിച്ചു, എന്നിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു ഉയർച്ച, ഒരു വിടുതൽ, ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാകുന്നില്ല എന്ന്, പ്രാർത്ഥിച്ചതിനനുസരിച്ചുള്ള ഒരു മറുപടി നമുക്ക് കിട്ടുന്നില്ല എന്നൊരു സന്ദേഹത്തിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. അവർക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ അവരോട്, എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലയിലുള്ള മറുപടി കിട്ടാതെ പോകുന്നത് എന്ന് അവരെ അദ്ദേഹം ഓർപ്പിച്ചുണർത്തുകയാണ്. ഇന്നും നമ്മുടെ ഇടയിലും നമ്മൾ പലരും തന്നെ ഇതുപോലെ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്. വേർപെട്ട തെയ്യമക്കളെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ലോകത്തിലുണ്ടോ എന്ന് സംശയമാണ്. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്. അതുമാത്രമല്ല, പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി അതുപോലെ, നമ്മൾ എന്താവശ്യപ്പെടുന്നു പ്രാർത്ഥിക്കുന്നു അതുപോലെ ദൈവം മറുപടി തരണം എന്ന് നിർബന്ധബുദ്ധിയുള്ളവരുമാണ് നമ്മൾ. ഒരു ഹോട്ടലിൽ ചെന്ന് വെയിറ്ററോട് നമുക്ക് വേണ്ടത് ഓർഡർ ചെയ്യുന്ന പോലെ നമ്മൾ പ്രാർത്ഥനാ സമയത്ത് ഇരുന്ന് അങ്ങ് ഓർഡർ ചെയ്യുകയാണ്. അങ്ങനെ വേണം, ഇങ്ങനെ വേണം, എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ഭാര്യ അനുഗ്രഹിക്കണം, ഇങ്ങനെ നമ്മൾ ഓർഡർ ഇടുകയാണ്. പക്ഷേ യാക്കോബ് ഈ വാക്യങ്ങളിലൂടെ പറയുന്നു, നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ശണ്ഠയും കലഹവും, അതായത് കാര്യങ്ങളെ ഉൾക്കൊള്ളുവാൻ മനസ്സില്ലാത്ത സ്ഥിതികൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരാതെ പോകുന്നത്. രണ്ട്, അദ്ദേഹം പറയുന്നു, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും വല്ലാതെ യാചിക്കുന്നുണ്ട്. എമിസ് എന്ന ഒരു പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എമിസ് എന്നതിൻ്റെ അർത്ഥം നേരല്ലാത്ത നിലയിൽ, വ്യവസ്ഥാപിതമല്ലാത്ത നിലയിൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ആഗ്രഹം സാധിക്കണം, അത് എങ്ങനെയും സാധിച്ചാൽ മതി, വ്യവസ്ഥാപിതമാണേലും ആയില്ലേലും വിഷയമല്ല, മറുപടി കിട്ടണം, ഇതാണ് നിങ്ങളുടെ ആഗ്രഹം. ആ കിട്ടുന്ന മറുപടി കൊണ്ടുള്ള ഉദ്ദേശവും ഒരു വ്യവസ്ഥയില്ല, എങ്ങനെ ആയാലും എന്തായാലും കിട്ടുക എന്നുള്ളൊരു പ്രധാനമാണ് മുമ്പിലുള്ളത്. പൗലോസ് യാക്കോബ് പറയുന്നു, അല്ല, നിങ്ങളുടെ പ്രാർത്ഥന നേരെയായിരിക്കണം, ഉചിതമല്ലാത്ത ഒരു പ്രാർത്ഥനയും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് യാക്കോ പറയുന്നത്. ചില ആളുകൾ പഠിപ്പിക്കുന്നത്, നമ്മൾ എന്താഗ്രഹിച്ചാലും ദൈവം തരും. നമ്മൾ കാറിൻ്റെ കമ്പനി ഓർഡർ ചെയ്യുക, കാറിൻ്റെ നിറം ഓർഡർ ചെയ്യുക, അതെല്ലാം തരുന്ന ഒരു ദൈവത്തെയാണ് ഇന്നത്തെ പ്രസംഗർ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. യാക്കോ പറയുന്നു, അല്ല, അങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന എല്ലാം തരാനിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവത്തിനൊരിഷ്ടമുണ്ട്,
ദൈവമാരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ആ വിഷയത്തിന് പരിഹാരം നൽകി കൊടുക്കാൻ ദൈവം തയ്യാറാണ്. അങ്ങനെ ദൈവം ചെയ്യുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമാകും എന്ന് ഉറപ്പുണ്ടെങ്കിലേ ദൈവം പ്രാർത്ഥന കേൾത്ത് മറുപടി അതുപോലെ ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ചെന്ത് വരും, നീ ഇങ്ങനൊക്കെ പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു മറുപടി ഇല്ലല്ലോ, എന്തു പറ്റി, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. പക്ഷേ ഇവിടെ എൻ്റെ മറുപടി നമുക്കിവിടെ യാക്കോബ് തരുന്നു, വല്ലാതെ യാചിക്കുകയുണ്ട്, അതിൻ്റെ ഉദ്ദേശശുദ്ധി ശരിയല്ലാത്തത് കൊണ്ട്, ദൈവനാമം മഹത്വപ്പെടുക എന്നത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം എന്നതുകൊണ്ടാണ് പല പ്രാർത്ഥനയും മറുപടിയില്ലാതെ പോകുന്നത്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാകാം, ജോലിയിലെ ഉയർച്ചയാകാം, ശമ്പള വർധനവായിരിക്കാം, വീട് ലഭിക്കുന്നതായിരിക്കാം, വാഹനം വാങ്ങുന്നതായിരിക്കാം, ആത്മീയ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ നമുക്ക് എന്ത് തന്നാലും അതുകൊണ്ട് നമ്മുടെ ദൈവത്തിന് മഹത്വമുണ്ടാകണം എന്ന കാര്യത്തിൽ ദൈവത്തിന് വളരെ നിർബന്ധമുണ്ട്. ആ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, വല്ലാതെ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം അങ്ങനെ നമുക്ക് വേണം ചിന്തിക്കാം, പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, ദൈവമേ നിന്റെ ഹിതം എന്തായാലും അതിനായി എന്നെ സമർപ്പിക്കുന്നു, ഞാൻ നിന്നോട് ചോദിക്കുന്ന വിഷയങ്ങളുടെ മേലെല്ലാം മറുപടി തരുവാൻ അങ്ങ് മതിയായവനാണ്. പക്ഷേ ആ മറുപടി എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീർക്കുവാൻ, അതുകൊണ്ട് ദൈവമായ നാമം മഹത്വപ്പെടുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ വിഷയങ്ങൾക്ക് ദൈവം പൂർണ്ണ മറുപടി നൽകുന്നത് എന്നൊരാശയമാണ് ഇവിടെ യാക്കോബ് നൽകുന്നത്. നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ട കൂടുകയും ചെയ്തിട്ടും യാചിക്കായി കൊണ്ട് കിട്ടുന്നില്ല. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ശണ്ട കൂടുന്നു, നിങ്ങൾ കലഹിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു ഒക്കെ ശരിയാണ്, ദൈവത്തോട് യാക്കോബ് ചെയ്ത പോലെ മൽപിടുത്തം നിങ്ങൾ ചെയ്യുന്നു, പക്ഷേ നിങ്ങൾ യാചിക്കായി കൊണ്ട് കിട്ടുന്നില്ല. യാചിക്കുക എന്ന ഒരു പദം ഇവിടെ പൗലോസ് യാക്കോബ് എടുത്തോർപ്പിക്കുകയാണ്, യാചിക്കായി കൊണ്ട് കിട്ടുന്നില്ല. ദൈവത്തിൻ്റെ മറുപടി പിടിച്ചു വാങ്ങുന്നതിനേക്കാൾ ഉപരി നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ദൈവമേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ. അതാണ് യേശുവിനടുക്കൽ വന്ന ആള് പല ആളുകൾ പറഞ്ഞെങ്ങനെയാ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യമാകുവാൻ സന്തോഷമാണ്, അത് ആഗ്രഹമാണ്. യേശു ഒരിക്കലോട് ഒരുത്തരോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ നമ്മൾ മനസ്സുണ്ട് വെക്കണം, അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഹിതവും കൂടെ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. എന്തും നമുക്ക് ആഗ്രഹിക്കാം, എന്തും നമുക്ക് ദൈവത്തോട് ചോദിക്കാം, പക്ഷേ അതിന് മറുപടി നാം ആഗ്രഹിക്കുമ്പോൾ, ദൈവമേ നിന്റെ ഹിതം, അത് അങ്ങയുടെ നാമത്തിന് മഹത്വത്തിന് കാരണമാകുമെങ്കിൽ എനിക്ക് എൻ്റെ വിഷയത്തിന് പരിഹാരം തരണമേ എന്ന് പറഞ്ഞ് നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയുള്ളൂ. ഇവിടെ യാക്കോബ് പറയുകയാണ്, നിങ്ങൾ യാചിക്കൊണ്ട് കിട്ടുന്നില്ല, യാചിക്കായി കൊണ്ട് കിട്ടുന്നില്ല, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി തരാമെന്നൊന്നും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലില്ല, വചനത്തിലില്ല. പിന്നെ അവ്യവസ്ഥാവിധമായി പ്രാർത്ഥിച്ചാൽ അത് അവ്യവസ്ഥ അനുസരിച്ച് തന്നെ മറുപടി തരുവാൻ ദൈവം മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. വ്യവസ്ഥ അനുസരിച്ച് ദൈവം നമുക്ക് നിശ്ചയമായി മറുപടി തരും. പക്ഷേ ആ മറുപടി തരണമെങ്കിൽ നമ്മൾ വല്ലാതെ യാചിക്കുകയല്ല, യഥാസ്ഥാനപ്പെട്ട് കുറവുകളെ ഏറ്റുപറഞ്ഞ് വാസ്തവമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് മറുപടി തരും എന്നതിന് ഒരു തർക്കവുമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മറുപടി പ്രാപിക്കുന്ന ആളുകളെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല, അദ്ദേഹം പിന്നീട് ഈ മറുപടി പ്രാപിച്ച് ദൈവമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ജീവിക്കുമ്പോൾ തന്നെ വ്യക്തി ജീവിതത്തിൽ വിശുദ്ധിയില്ലാത്ത നീങ്ങുന്ന ആളുകളെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാലാം വാക്യം, അത് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകെ ലോകത്തിന് സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരും. അപ്പോൾ ലോകത്തോട്, ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, ദൈവത്തിൻ്റെ വിഷയങ്ങൾ ദൈവത്തോട് അറിയിക്കുമ്പോൾ തന്നെ ലോകസ്നേഹത്തെ ആസ്പദമാക്കി, ലോകസ്നേഹത്തിൻ്റെ വക്കിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും മറുപടി ലഭിക്കുകയില്ല. ദൈവത്തിൻ്റെ സ്നേഹിതനാകുവാൻ, ദൈവത്തിന് ഇഷ്ടം ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ അതനുസരിച്ചുള്ള മറുപടി ലഭിക്കൂ എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ സാരാംശം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അല്ലെങ്കിൽ തിരുവഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അവൻ നമ്മൾ വസീകരമാറാക്കി ആത്മാവ് അസൂയക്കായി കാംക്ഷിക്കുന്നുവോ? എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളോട് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പ്രാർത്ഥന മറുപടി കിട്ടുന്ന അർഹമായ ദൈവഹിതത്തിനായി നമ്മെ സമ്പൂർണമായി സമർപ്പിക്കുന്ന പ്രാർത്ഥന കാഴ്ചവെക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ. ഏതാണ് ദൈവഹിതം? നമ്മൾ ഏതൊരു കാര്യത്തിനായി ചെന്ന് പ്രാർത്ഥിച്ചാൽ ഉടൻ അതെല്ലാം കിട്ടുന്നത് ആണോ ദൈവഹിതം? അല്ല. ഏത് കാര്യത്തിന് പുറകിലും ദൈവത്തിനൊരു ഹിതമുണ്ട്. പ്രാർത്ഥിക്കാതിരിക്കും, ദൈവമേ എൻ്റെ ആഗ്രഹം ഇതായിരിക്കുന്നത്, എനിക്ക് ഇന്ന രീതിയിലായിരിക്കും, പക്ഷേ നിന്റെ ഹിതം എങ്ങനെയാണോ അതുപോലെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ മതി, അല്ലാതെ നിന്റെ ഹിതം മാത്രം നടക്കണമേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ ദൈവം കാര്യം തരണം എന്നല്ല. ദൈവത്തിന് ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടമുണ്ട്, താല്പര്യങ്ങളുണ്ട്, അത് നമ്മുടെ സമയത്ത് നമ്മുടെ പദ്ധതിക്ക് അനുകൂലമായി മാറ്റുവാനും ദൈവം തയ്യാറാണ്. ദൈവം വരച്ചു വച്ചിരിക്കുന്ന ഒരു പ്ലാനിങ് മാത്രമല്ല, നമുക്ക് ദൈവത്തിൻ്റെ പ്ലാനുകളെ നേർത്തിയാക്കാനായിട്ട് കഴിയും, വെച്ച് താമസിപ്പിക്കാനും കഴിയും, നമുക്ക് നേർത്തിയാക്കാനായിട്ട് കഴിയും, അത് ഗുണകരമാക്കാൻ കഴിയും, അത് ദോഷകരമാക്കാൻ കഴിയും, നമ്മുടേതാണ് അതിനുള്ള കീ ഇരിക്കുന്നത് എന്നാണ് യാക്കോ പറഞ്ഞതിൻ്റെ സാരാംശം എന്നീ ഭാഗം പഠിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ലോകത്തോടുള്ള ബന്ധം, ലോകസ്നേഹം ദൈവത്തിൻ്റെ ശത്രുത്വമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞിരിക്കുവാൻ, ലോകത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാൻ പൗലോസ് ദൈവമക്കളെ അനുശാസിക്കുകയാണ്. ഇവിടെ അദ്ദേഹം പറയുന്നു ഇനി അതിൻ്റെ 6-ാം വാക്യം മുതൽ, എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളുകളോട് എടുത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചനോട് ഏർത്തു നിൽപ്പീൻ എന്ന് അവൻ നിങ്ങളോട് വിട്ട് ഓടിപ്പോകും, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ എന്ന് അവൻ നിങ്ങളോട് അടുത്തു വരും. ഈ വാക്യങ്ങളിലും ദൈവജനത്തിൻ്റെ മറ്റൊരു അനുഭവത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയായിരിക്കണം, നാവ് ശുദ്ധമായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. ഇനിയും ചെയ്യേണ്ട അതിപ്രധാനമായ ഒരു കാര്യമുണ്ട്. ദൈവം വെറുക്കുന്ന എല്ലാറ്റിൽ നകന്നിരിക്കുമ്പോൾ തന്നെ പിശാചനോടും എതിർത്ത് നിൽപ്പാൻ ദൈവം തന്നെ കഴിയണം. നമ്മുടെ വിരുദ്ധരെ തെറ്റിക്കുവാൻ, നമ്മുടെ ഇല്ലാതാക്കുവാൻ പിശാച് വിവിധ അടവുകളുമായി വരുമ്പോൾ, വിശ്വാസ എന്ന നിലയിൽ പിശാചിൻ്റെ ആ തന്ത്രങ്ങളെ, അടവുകളെ അതിജീവിച്ച് ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാൻ ദൈവമക്കൾക്ക് കഴിയണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇന്ന് നമുക്ക് പലർക്കും പിശാചിനെ ഭയമാണ്, ഭയപ്പെട്ടാണ് നാം ദൈവത്തെ വിളിക്കുന്നത്. പിശാചിനെ ഭയപ്പെട്ടല്ല, ദൈവത്തോട് അടുത്ത് ചെന്നാൽ പിശാചിന് തനിയെ ഓടും. പിശാചിന് ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല, അവൻ്റെ തലയെ യേശു കാൽവറിയിൽ തകർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ യാക്കോബ് ഇവിടെ ആവശ്യപ്പെടുന്നു. ഇനി അതിൻ്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ ആണ്, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും, പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ, കർത്താവിൻ്റെ സന്നിധി താഴുവീൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ദൈവവൈതല ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അതിപ്രധാനമായ മറ്റു ചില വിഷയങ്ങളിലേക്ക് ഇവിടെ നമ്മളെ പൗലോസ് യാക്കോബ് കൊണ്ടുപോവുകയാണ് എന്ന ഭാഗം പഠിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മിൽ വസിക്കുമാറാക്കിയ ദൈവം, നമ്മൾ വസിക്കുമാറാക്കിയ ആത്മാവിനെ പറ്റിയും യാക്കോബിടെ പറഞ്ഞിരിക്കുന്നതായി കാണാം. നമ്മിൽ എന്ന പ്രയോഗത്തിലൂടെ എഴുത്തുകാരനും വായനക്കാരും ഒന്നിക്കുകയാണ്. യഹൂദ സമുദായത്തിലെ അവിശ്വാസികളെയാണ് ഇവിടെ യാക്കോബ് ഉദ്ദേശിക്കുന്ന വ്യാഖ്യാനം. അതുകൊണ്ട് തന്നെ ശരിയല്ല. ദൈവം നമ്മൾ വസിക്കുമാറാക്കിയ ആത്മാവ് മനുഷ്യരിലെ മനുഷ്യാത്മാവാണോ അതോ പരിശുദ്ധാത്മാവാണോ എന്ന് തീർത്തു പറയുവാൻ വേദവ്യാഖ്യാനങ്ങൾ പലരും തയ്യാറാകുന്നില്ല. ഈ ചോദ്യത്തിലെ അവൻ, ആത്മാവ് എന്നീ പദങ്ങളുടെ ആദ്യ അക്ഷരം വലിയ അക്ഷരരൂപത്തിലല്ല ആദ്യ കൈയെഴുത്ത് പ്രതികളിൽ കാണുന്നതെന്ന് അതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നു. ക്രിസ്തീയ വിശ്വാസികൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാണ് യാക്കോബിനെ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കാം. ക്രിസ്തീയ വിശ്വാസികൾ വസിക്കുന്ന ആത്മാവ് മനുഷ്യാത്മാവായാലും ദൈവാത്മാവായാലും ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നില്ല. കാരണം വിശ്വാസികൾ വസിക്കുന്ന ആത്മാവ് വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാവാണ്. ദൈവാത്മാവ് പരിശുദ്ധാത്മാവാണ്. നമ്മളിലെ വിശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യാത്മാവിൽ നിന്നോ ദൈവത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിൽ നിന്നല്ല അസൂയ ശരീരത്തിൽ വസിക്കുന്ന ഭോഗ ഇച്ഛകളിൽ നിന്നാണ് പുറപ്പെടുന്നത്. പരീക്ഷ അഥവാ തിന്മയ്ക്ക് വേണ്ടിയുള്ള ആന്തരിക പ്രലോഭനം ദൈവത്തിൽ നിന്നല്ല എന്ന 1-ാം അധ്യായത്തിൽ ചൂണ്ടിക്കാണിച്ച പോലെ അസൂയ ദൈവത്തിൽ നിന്നല്ല എന്ന് യാക്കോബ് ഇവിടെ നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ആകയാൽ അസൂയയും നിഗളവും ഒന്നുമില്ലാത്തവരായി ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുന്നവരായി തീരുവാൻ നമ്മെ ഈ ക്ലാസ്സിന് മുമ്പിൽ സമർപ്പിക്കാം. ശരിയായി പ്രാർത്ഥിച്ച് ശരിയായി ദൈവത്തോടടുത്തിയെന്ന് ശത്രുവിൻ്റെ എല്ലാ പോരുകളെ എതിർത്ത് ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.